എഫേസ്യ ലേഖനം 1:11 അവനിൽ നാം അവകാശവും പ്രാപിച്ചു. അവനിൽ നാം അവകാശവും പ്രാപിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം നൽകിയിരിക്കുന്ന ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഒരവകാശമുണ്ട്. ദൈവ കുടുംബത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നതിനാൽ നാം അവകാശികളാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. റോമാലേഖനത്തിൽ, ഗലാത്തി ലേഖനത്തിലൊക്കെ ആ പദപ്രയോഗം ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഓരോരുത്തരും മക്കളാകുന്നതിനാൽ അവകാശികളുമാകുന്നു. പ്രത്യേകിച്ചും റോമാലേഖനം 8:17 നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഈ അവകാശത്തെക്കുറിച്ച് പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം. ഈ അവകാശം സാധാരണമാകുന്ന ഒരു ഇൻഹെറിറ്റൻസ് അല്ല, നശിച്ചു പോകുന്ന ഒരു ഇൻഹെറിറ്റൻസ് അല്ല. നമുക്കറിയാം, അപ്പന് മക്കളുണ്ടെങ്കിൽ അപ്പൻ്റെ സമ്പത്ത് മക്കളാണ് അവകാശമാക്കുവാൻ പോകുന്നത്. ഈ ഭൂമിയിലെ സമ്പത്ത് പറയുകയാണെങ്കിൽ ഭൂമി, ബാങ്ക് ബാലൻസ്, അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് നശിച്ചു പോകുന്നതാണ്, ക്ഷയിച്ചു പോകുന്നതാണ്, ഇല്ലാതെയായി തീരുന്നതാണ്. ഈ ഭൂമി തീക്കായി തന്നെ കരുതി വച്ചിരിക്കുന്നതാണല്ലോ. എന്നാൽ നമുക്ക് യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന അവകാശത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറഞ്ഞിരിക്കുന്നു. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇത് സ്വന്തമാക്കുന്ന സന്ദർഭത്തിൽ മറന്നുപോകാതെ മനസ്സിലാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, റോമാലേഖനം 8:17 അത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ കൂട്ടവകാശികൾ, ദൈവത്തിൻ്റെ അവകാശികളാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. ആ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാകുന്ന നമുക്ക് ആ അവകാശത്തിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് കാര്യമാണ്, ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവനോടുകൂടെ കഷ്ടമനുഭവിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. അതോടുകൂടെ തന്നെ അവനോടുകൂടെ തേജസ് പ്രാപിക്കുവാനും നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അവകാശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, ഭൂമിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുവാൻ നമുക്കൊരവകാശമുണ്ട്. അതോടൊന്നിച്ച് തന്നെ അവിടുത്തെ തേജസ് വഹിക്കുവാൻ, അവിടുത്തെ തേജസ് പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഒരവകാശമുണ്ട്. എന്നാൽ ഈ തേജസ്സിൻ്റെ വലിപ്പം ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നനുഭവിക്കുന്ന ഈ കഷ്ടതകൾ ഏതുമില്ല, സാരമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. ഇന്ന് കണ്ടത് നാളെ അപ്രത്യക്ഷമാകുന്നതല്ലേ, അത് കേവലം താൽക്കാലികം മാത്രമല്ലേ. 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തമനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നോക്കുക, ഇവിടെ തേജസ്സിൻ്റെ നിത്യഘനം. അപ്പോൾ ഈ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിൻ്റെ ഘനമെന്ന് പറയുന്നത് നിത്യതയുടെ ഘനമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഇന്ന് ഏതെങ്കിലും നിലയിൽ യേശുക്രിസ്തുവിൻ്റെ നാമം അംഗീകരിക്കേണ്ടതായി വന്നതിൻ്റെ പേരിൽ, യേശുക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതായി നിങ്ങൾ ആ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ഇന്ന് നിങ്ങൾ വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുകയാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് അത് ലഘുവായ കഷ്ടമാകുന്നു. എന്നാൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്സിൻ്റെ ഘനം നിത്യതയുടെ ഘനമാകുന്നു. ആ നിത്യതയുടെ ഘനത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ആ വ്യക്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടിൽ അങ്ങനെയുള്ളവർക്ക് ജീവിക്കുവാൻ കഴിയും. അവർ ഇപ്പോൾ തന്നെ അവകാശികളാകുന്നു. ദൈവത്തിൽ ഉള്ളതെല്ലാം അവർക്ക് അവകാശപ്പെട്ടതാകുന്നു. ക്രിസ്തുവിൽ അവർ കൂട്ടവകാശികളാകുന്നു. ദൈവത്തിൻ്റെ മക്കളാകുന്നതിനാൽ നാം ഓരോരുത്തരും അവകാശികളാകുന്നു. എഫേസ്യ ലേഖനം 1:10 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവകാശത്തിനൊരു ഗ്യാരൻ്റിയുണ്ട്. അവകാശത്തിൻ്റെ അച്ചാരമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവകാശത്തിൻ്റെ ഗ്യാരൻ്റി പരിശുദ്ധാത്മാവാണ്. ആ വിശേഷമാകുന്ന പദപ്രയോഗം റോമാലേഖനത്തിലും ഗലാത്തിലേഖനത്തിലും ആവർത്തിക്കുന്നുണ്ട്. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമുക്കിങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല അല്ലെങ്കിൽ ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രയേ പ്രാപിച്ചത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അത്ഭുതകരമാകുന്ന ഒരു തിരിച്ചറിവാണ് നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്നുള്ള ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കും. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ ദാസ്യത്തിൻ്റെ ആത്മാവ്, ഭയപ്പെടുന്ന ആത്മാവ്, ഭയപ്പെടുത്തുന്ന ആത്മാവ്, ഈ ഭയപ്പെടുത്തുന്ന ആത്മാവിൽ നിന്നും ദാസ്യത്വത്തിൻ്റെ ആത്മാവിൽ നിന്നും നമ്മൾ സ്വതന്ത്രരായിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവരായി നാം തീരുകയാണ്. എഫേസ്യലേഖനത്തിൽ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്കൊരു ഗ്യാരൻ്റിയാണ്. അവകാശങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് ഉറപ്പിക്കുന്ന കാര്യമാകുന്നു. നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, നമ്മിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്നു. അത് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമാണ്. ഇവിടെ ഗ്യാരൻ്റി എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്, എൻഗേജ്മെൻറ്റ് റിംഗ് എന്നാണ് ആ അർത്ഥം വരുന്നത്. അവിടെ നടക്കാൻ പോകുന്ന വലിയ വിവാഹത്തിൻ്റെ ഉറപ്പായിട്ട് നമുക്കൊരു എൻഗേജ്മെൻറ്റ് റിംഗ് ലഭിച്ചിരിക്കുന്നു. ആ എൻഗേജ്മെൻറ്റ് റിംഗ് ഹോളി സ്പിരിറ്റാണ്. ഒരു വലിയ വിവാഹം നടക്കുവാൻ പോകുന്നു. ഹോളി സ്പിരിറ്റ് ഡൗൺ പേയ്മെൻറ്റ് പോലെ, എൻഗേജ്മെൻറ്റ് റിംഗ് പോലെ നമ്മളിപ്പോൾ ആയിരിക്കുന്നതിനാൽ വരാൻ പോകുന്ന ആ വലിയ വിവാഹത്തിലേക്ക് നമ്മൾ വധുവായി പ്രവേശിക്കുവാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനും അപ്പുറമുള്ള അതിശയകരമാകുന്ന പദവികളും അവകാശങ്ങളുമാണ് ഒരു ദൈവ പൈതലിന് യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലിന് സാധാരണമാകുന്നൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കേണ്ട ആവശ്യമില്ല. സാധാരണമാകുന്നൊരു അളവിൽ, അമാനുഷികവും സൂപ്പർ നാച്ചുറലുമാകുന്നൊരളവിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. അവകാശികളെന്നുള്ള ആ ബോധ്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയും. ഗലാത്തിലേഖനം 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ശിശുവായിരിക്കാൻ ഒരിക്കലും നാം വിളിക്കപ്പെട്ടിട്ടില്ല. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസിനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പലരും ഇന്ന് അവരുടെ ജീവിതത്തിൽ ശിശുത്വത്തിൽ തുടരുകയാണ്. നാം ഒരിക്കൽ ശിശുക്കളായിരുന്നു, എന്നാൽ ആ ശൈശവ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് മക്കളാക്കിയിരിക്കുന്നു, പുത്രന്മാരാക്കിയിരിക്കുന്നു. അതിന്നും തിരിച്ചറിയാത്തവർ വീണ്ടും ശിശുക്കളെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് അവകാശിയായി ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ കഴിയുകയില്ല. അവർ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എല്ലാ ദാസ്യത്വത്തിൻ്റെ ആത്മാവും ഭയത്തിൻ്റെ ആത്മാവും നമ്മെ വിട്ടുപോയി ശിശുത്വത്തിൻ്റെയും ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരായി, എല്ലാ അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രരായി, പുത്രന്മാരായി, അവകാശികളായി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വീണ്ടും വീണ്ടും നമ്മെ വിധേയപ്പെടുത്തിക്കൊണ്ട് വിജയകരമായി ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. എഫേസ്യലേഖനം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ ആശവച്ചവരായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ. ക്രിസ്തുവിൽ ആശവച്ചവരായ, പൗലൂസ് ജയിലിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. പൗലൂസ് ക്രിസ്തുവിൽ ആശ വച്ചവരാകുന്ന എഫസോസിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവരുടെ പശ്ചാത്തലമെന്ന് പറയുന്നത് അവരെ മുൻകാലങ്ങളിൽ ഡയാനയെ ആരാധിച്ചിരുന്നവരാണ്. അർത്തമീസ് മഹാദേവിയുടെ ആരാധകരായിരുന്നവർ ഇപ്പോൾ ക്രിസ്തുവിൽ ആശ വച്ചിരിക്കുന്നു. പൗലോസ് പ്രസംഗിച്ച ക്രിസ്തുവിൽ അവർ ആശ വച്ചിരിക്കുന്നു, ക്രിസ്തുവിൽ അവർ ട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതു മുഖാന്തരമായി സംഭവിക്കുന്നത് എന്താണ്? അവർ മഹത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ യേശുക്രിസ്തുവിൽ ആശ വച്ചവർക്ക് സംഭവിക്കുവാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം അവരിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം ഒരു ദൈവബൈതലിൽ വെളിപ്പെടുന്നത് മുഖാന്തരമായിട്ട് സ്തുതിസ്തോത്രങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയരും. മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന്, പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി, അവിടുത്തെ തേജസ്, അവിടുത്തെ മഹത്വം നമ്മിൽ വെളിപ്പെടുമ്പോൾ അതുമുഖാന്തരമായിട്ട് മറ്റുള്ളവർ, കണ്ടു നിൽക്കുന്നവർ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കും. പൗലോസിൽ തന്നെ സംഭവിച്ചത് ശ്രദ്ധിക്കുക. പൗലോസ് ഇപ്പോൾ ജയിലിലാണ് കിടക്കുന്നത്. ജയിലിൽ കിടക്കുന്ന പൗലോസിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. സഹിഷ്ണുത, ക്ഷമ, വിനയം, താഴ്മ, സന്തോഷം, ജയിലിനകത്ത് ഇത് വെളിപ്പെടുമ്പോൾ അത് സാധാരണ ഒരു മനുഷ്യനിൽ നിന്നൊരിക്കലും വെളിപ്പെടുകയില്ല. ദൈവത്തിൻ്റെ ഗ്ലോറി വഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ അത് വെളിപ്പെടുകയുള്ളൂ. ഗ്ലോറിയുടെ പരിണത ഫലമായിട്ടാണ് ദൈവികമാകുന്ന ആ പ്രകൃതങ്ങൾ, ആ സ്വഭാവങ്ങൾ പൗലോസിലൂടെ പുറപ്പെടുന്നത്. അത് മുഖാന്തരം സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ ഉയരും. മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന്, അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകേണ്ടതിന് തന്നെ ക്രിസ്തുവിൽ ട്രസ്റ്റ് ചെയ്യുന്നവർ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയാകണം. ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ജീവിതത്തിൽ നഷ്ടങ്ങളാകട്ടെ കഷ്ടങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ, ആശിച്ച കാര്യങ്ങൾ നടന്നില്ല, പ്രതീക്ഷിച്ച കാര്യങ്ങൾ തടസ്സപ്പെട്ടു പോയി, ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മിൽ നിന്ന് ദൈവത്തിൻ്റെ മഹത്വം പുറപ്പെടണം. മഹത്വം പുറപ്പെടുക എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം പോലെ നമ്മിൽ നിന്ന് വെളിച്ചം പുറപ്പെടുന്നു എന്ന അർത്ഥം മാത്രമല്ല, മഹത്വം പുറപ്പെടുന്നത് നമ്മുടെ പ്രകൃതത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ താഴ്മയിലൂടെ, നമ്മുടെ ക്ഷമയിലൂടെ, സഹിഷ്ണുതയിലൂടെ, വിനയത്തിലൂടെ, പങ്കുവയ്ക്കലിലൂടെ, മറ്റുള്ളവരുമായി സഹകരിക്കുന്നതിലൂടെ, മറ്റുള്ളവരുടെ വേദനകളെ ഏറ്റെടുക്കുന്നതിലൂടെ, അവിടെയാണ് നമ്മിലൂടെ മഹത്വം വെളിപ്പെടുന്നത്. ഗ്ലോറിയുടെ വ്യത്യസ്തമാകുന്ന തലങ്ങളുണ്ട്. ഗ്ലോറി വെളിപ്പെടുമ്പോൾ ചിലപ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ, അത്തരത്തിൽ തന്നെ ഗ്ലോറി വെളിപ്പെടും. ഗ്ലോറി വെളിപ്പെടുമ്പോൾ മഹാത്ഭുതങ്ങൾ സംഭവിക്കും. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട മലയുടെ മുകളിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തതുപോലെ അവിടുത്തെ വസ്ത്രം മിന്നുവാൻ തുടങ്ങി. അതും ഗ്ലോറിയാണ്. എന്നാൽ ഗ്ലോറിയുടെ മറ്റൊരു തലമാണ്, മഹത്വത്തിൻ്റെ മറ്റൊരു തലമാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. എന്തുമാകട്ടെ, എത്ര പ്രതികൂലവുമാകട്ടെ, അവിടെ യാതൊരു പരാതിയുമില്ലാതെ അതിനെയെല്ലാം സന്തോഷത്തോടുകൂടെ നേരിടുവാൻ കഴിയുന്ന ആ അത്ഭുതം എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെ പ്രകടനമാകുന്നു, മാനിഫെസ്റ്റേഷനാകുന്നു. ആ നിലവാരത്തിൽ മഹത്വം നമ്മിലൂടെ പുറപ്പെടുമ്പോൾ അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത് സ്തുതിസ്തോത്രങ്ങളാണ്, പ്രൈസ് ഓഫ് ഹിസ് ഗ്ലോറി. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൻ്റെ ആരംഭ ഭാഗം ശ്രദ്ധിക്കുക. അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ സ്വന്ത ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി നമ്മെ അവിടെ വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ വിളിച്ചിരിക്കുന്നത് സ്വന്ത ജനം എന്നാകുന്നു. സ്വന്ത ജനം, നമുക്കറിയാം പഴയ നിയമത്തിൽ ഇസ്രയേൽ മക്കൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയായിരുന്നു. മിസ്രയീമിൽ നിന്ന് ചോരത്തളിപ്പോടുകൂടിയാണ് അവർ വിടുതൽ പ്രാപിച്ചത്. മൃഗങ്ങളുടെ രക്തത്താൽ അവർക്ക് ലഭിച്ച ആ വിടുതൽ, അങ്ങനെ അവർ ദൈവത്തിൻ്റെ ജനമായി തീർന്നു. അവരെക്കുറിച്ച് മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന് അവരൊരു നിക്ഷേപം എന്നാണ്. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും, ഒരു ട്രഷറായിരിക്കും, ജ്വൽസ് ആയിരിക്കും എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത്ര പ്രിയപ്പെട്ടവരായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വചനമനുസരിച്ച് അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. അവർ കൂടെ കൂടെ പിന്മാറ്റത്തിലേക്ക് പോകുന്നവരായിരുന്നു. ദൈവത്തിൻ്റെ പാതയിൽ, ദൈവത്തിൻ്റെ പദ്ധതികളിൽ അവർക്ക് നിരന്തരമായിരിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് നാം അനുഭവിക്കുന്നത് പോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമോ പരിശുദ്ധാത്മാവിൻ്റെ നിറവോ ഒന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയാതിരുന്നതിനാൽ അവരുടെ ജീവിതം അമ്പേ പരാജയമായിരുന്നു, അത് വിജയകരമായിരുന്നില്ല. പുതിയ നിയമത്തിൽ ആടുകളുടെ രക്തത്താലല്ല നാം വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാകുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും അവിടുത്തെ സ്വന്തം ജനമാകുന്നു. അവിടുത്തേക്ക് വളരെ പ്രിയപ്പെട്ട സ്വന്തം ജനമാകുന്നു. നമ്മളിനി അന്യരല്ല, പരദേശികളല്ല, ദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവിടുത്തെ ആ പ്രീതിവാത്സല്യം, അവിടുത്തെ ആ അടുപ്പം, അവിടുത്തേക്ക് നമ്മോടുള്ള ആ വലിയ സ്നേഹം, അതാണ് ഇവിടെ ഈ പദപ്രയോഗത്തിൽ പ്രകടമാകുന്നത്. യേശുക്രിസ്തുവിൻ്റെ സ്വന്തം ജനമാകുന്നു നാം. രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമായി തീർന്നിരിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീർന്നിരിക്കുന്ന, യേശുവിൻ്റെ നാമം അധരത്തിലെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഓരോ ദൈവ പൈതലും തൻ്റെ ജനമാകുന്നു, ദൈവത്തിൻ്റെ ജനമാകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ള ദൈവത്തിൻ്റെ ജനമാകുന്നു. ഈ ഒരു തിരിച്ചറിവിലേക്ക് നാം വരുമ്പോൾ എത്ര ഉന്നതമാകുന്ന, ശ്രേഷ്ഠമാകുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കുവാൻ കഴിയും. പാപത്തെ കീഴ്പ്പെടുത്തി, രോഗത്തെ കീഴ്പ്പെടുത്തി, പരാജയത്തെ കീഴ്പ്പെടുത്തി, പരാതികളെ ഒഴിവാക്കി, നമ്മുടെ മുൻപിൽ വരുന്ന ദുഷ്ടൻ്റെ സ്വഭാവങ്ങളെ കീഴ്പ്പെടുത്തി, വിജയകരമാകുന്ന, വിശുദ്ധമാകുന്ന, മഹത്വപൂരിതമാകുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് നയിക്കുവാൻ കഴിയും. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ദൈവത്തിൻ്റെ ജനമായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഇവിടെ ഒരു അവലോകനം നടത്തണം. ആ നിലവാരത്തിലാണോ നാം ഇന്ന് ജീവിക്കുന്നത്? ഇസ്രയേൽ മക്കൾക്ക് സംഭവിക്കുന്നതുപോലെ, അവർക്ക് സംഭവിച്ചതുപോലെ കൂടെ കൂടെയുള്ള പിന്മാറ്റം നമ്മെ ആക്രമിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിശുദ്ധമാകുന്നൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ? വിശകലനം ചെയ്യണം. അത് സാധ്യമാകുന്നില്ല എങ്കിൽ അവിടെ മാനസാന്തരപ്പെടണം. സ്വന്തം ജനം, യേശുക്രിസ്തുവിൻ്റെ ജനം, പ്രിയജനം, ആ നിലവാരത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും ഉന്നതമാകുന്ന കാര്യങ്ങൾ ദൈവജനത്തിന് ലഭിക്കുവാൻ വേണ്ടി പൗലോസ് നടത്തുന്ന ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുക. ഈ പ്രാർത്ഥനയിൽ എഫസോസിലെ ദൈവമക്കൾക്ക് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ലഭിക്കണമെന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ 7 പ്രത്യേകതകൾ കഴിഞ്ഞുപോയ ചില ദിനങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പങ്കുവച്ചു. ജ്ഞാനത്തിൻ്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാൻ കഴിയും. വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, യഹോവാഭക്തിയുടെ ആത്മാവ്, ഇത് മറ്റൊരു തലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ 7 ഗുണമേന്മകൾക്ക് തുല്യമായിട്ടുള്ള മറ്റൊരു നിലവാരമാണ് എഫേസ്യലേഖനം ഒന്നിൻ്റെ 17 കാണുവാൻ കഴിയുന്നത്, ജ്ഞാനത്തിൻ്റെയും സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് സ്പിരിറ്റ് ഓഫ് റെവലേഷൻ, വെളിപ്പാടിൻ്റെയും ആത്മാവിനെ. വെളിപ്പാട് എന്നുള്ള ചിന്ത തന്നെ സ്വീകരിക്കുകയാണ് എങ്കിൽ, ദൈവം മനുഷ്യരോട് ആശയവിനിമയം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യരോടുള്ള കമ്മ്യൂണിക്കേഷനെ നമുക്ക് വെളിപ്പാട് എന്ന് വിളിക്കുവാൻ കഴിയും, റെവലേഷൻ എന്ന് വിളിക്കുവാൻ കഴിയും. ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് റെവലേഷൻസാണ്. ദൈവം തന്നെ താൻ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് ആരാകുന്നു എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ പ്രകൃതം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മോട് സംസാരിക്കുമ്പോൾ അത് മനുഷ്യന് വെളിപ്പാടാകുന്നു, റെവലേഷനാകുന്നു. പഴയ നിയമത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്നാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിരുന്നില്ല, ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരമാണ് ദൈവം തൻ്റെ പ്രകൃതം വെളിപ്പെടുത്തിയത്, തൻ്റെ സന്ദേശങ്ങൾ ജനത്തെ അറിയിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യകരമാകുന്ന പദവി എന്ന് പറയുന്നത്, ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൽ നിന്നൊരു വെളിപ്പെടുത്തൽ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ, ഒരു റെവലേഷൻ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ പ്രവാചകനാകണമെന്നില്ല. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത്. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശുക്രിസ്തുവിലാകുന്നു. യേശുക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചിരിക്കുന്നതിനാൽ ദൈവശബ്ദം നമുക്ക് നേരിട്ട് കേൾക്കുവാൻ കഴിയും, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് നേരിട്ട് സ്വീകരിക്കുവാൻ കഴിയും. അവിടുന്ന് നമ്മോട് നേരിട്ട് ആശയവിനിമയം നടത്തും. മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഗുണമേന്മയാൽ നിങ്ങൾക്ക് നിറയുവാൻ കഴിയും, വെളിപ്പാടിൻ്റെ ആത്മാവിനെ തന്നെ പ്രാപിക്കുവാൻ കഴിയും. വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏത് സന്ദർഭത്തിലും ഉചിതമാകുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രകൃതത്തെയും സ്വഭാവത്തെയും തിരിച്ചറിയുവാൻ കഴിയും. നേരിടുന്ന ഒരു സംഘർഷത്തിൽ യേശു എങ്ങനെയാണ് ഇപ്പോൾ ആ സംഘർഷത്തോട് പ്രതികരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ നിറയുകയാണെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരെ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ട് കിട്ടും. അപ്പോസ്തലനാകുന്ന യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് ലഭിച്ച വെളിപ്പാടുകൾ, അത് അനന്ത ഭാവികാല നിത്യതയെക്കുറിച്ചുള്ള ദീർഘമാകുന്ന സന്ദേശങ്ങളല്ലേ? അപ്പോസ്തലന് അത്തരത്തിലുള്ള വെളിപ്പാടുകൾ ലഭിച്ചിരിക്കുന്നു എങ്കിൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അതാത് ദിനങ്ങളിൽ ലഭിക്കേണ്ട ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നാളുകളെക്കുറിച്ച് അവിടുന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ അത്ഭുതം സ്വീകരിക്കുക. കർത്താവിനോട് പറയുക, ഈ പ്രഭാതത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എഫേസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 17-ാമത്തെ വാക്യം ശ്രദ്ധിക്കുമ്പോൾ, അതിൻ്റെ 17, 18 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, 17-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്ന്, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറന്ന് നമ്മുടെ ഹൃദയത്തിന് പ്രകാശം ലഭിക്കുകയാണെങ്കിൽ, കാഴ്ചശക്തി ലഭിക്കുകയാണെങ്കിൽ എന്താണ് നാം കാണാൻ പോകുന്നത്? 18-ാമത്തെ വാക്യത്തിൽ അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. 1-ാമതായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ, നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമുക്ക് ബോധ്യമാകുവാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുവാൻ പോകുന്നത്, അവിടുത്തെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടും. നമ്മുടെ മേലെ എല്ലാവരുടെ മേലും ഒരു ദൈവ വിളി ഉള്ളതുകൊണ്ടാണ് ദൈവസാന്നിധ്യത്തിൽ യേശുവിനോട് അടുത്തൊരു ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുന്നത്. അവിടുന്ന് നമ്മെ വിളിച്ചു. ശിഷ്യന്മാരെ യേശു വിളിച്ചതുപോലെ പത്രോസിനെ, യോഹന്നാനെ, ആന്ത്രയോസിനെ, യാക്കോബിനെയൊക്കെ യേശു പരസ്യ സ്ഥലത്ത് വെച്ചാണ് വിളിച്ചത്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആ വിളി അവരുടെ മേൽ വന്നു. ആ ദൈവ വിളിയാണ് അവരെ രൂപാന്തരത്തിലേക്ക് നയിച്ചത്. കർത്താവ് നമ്മെ വിളിച്ചതുകൊണ്ടാണ്, അവിടുത്തെ സ്നേഹപൂരിതമാകുന്ന വിളി നമ്മുടെ മേൽ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ അത്ഭുതകരമാകുന്ന ദൈവിക പദവിയിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചത്. ഇവിടെ പറയുന്നത് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും ആ വിളി ലഭിക്കുന്നവർക്ക് അവരുടെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കപ്പെടുകയാണെങ്കിൽ, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയാണെങ്കിൽ വിളിക്കകത്തടങ്ങിയിരിക്കുന്ന ഹോപ്പ് ഇന്നതെന്ന് അവർക്ക് ബോധ്യമാകുവാൻ പോകുന്നു. വിളിയിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശ എന്താണ്, ആശ എന്താണ്? വിളിയിലടങ്ങിയിരിക്കുന്ന ആ ആശയെന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെട്ട പ്രത്യാശയാണ്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. താൽക്കാലികമാകുന്ന എന്തെങ്കിലും നേട്ടങ്ങളോ ഈ ഭൂമിയിലെ സ്ഥാനമാനങ്ങളോ സമ്പത്തോ ഈ ഭൂമിയിലെ വസ്തുവകകളോ അതൊന്നുമല്ല. വിളിയിലടങ്ങിയിരിക്കുന്ന ആശ, വിളിയിലടങ്ങിയിരിക്കുന്ന ആശയെന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ യേശു നമ്മെ വിളിക്കുമ്പോൾ ആ വിളിയിലടങ്ങിയിരിക്കുന്ന ഹോപ്പ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് തന്നെയാണ്. നമുക്ക് ആരെ ലഭിക്കുവാൻ പോകുന്നു? ക്രൈസ്റ്റിനെ ലഭിക്കുവാൻ പോകുന്നു, ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കുവാൻ പോകുന്നു. ഇന്ന് ഈ ലോകത്തിൽ ആളുകൾ എന്തൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഓടി നടക്കുന്നത്? പണസമ്പാദനത്തിനു വേണ്ടി, വിദ്യാസമ്പാദനത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ളൊരു വലിയ മത്സരയോട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ലഭിക്കാതെ പോകുകയാണെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്ന തീവ്രമാകുന്ന ദുഃഖം, പ്രതീക്ഷിച്ച കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ആ വിദ്യാർത്ഥി അനുഭവിക്കുന്ന, വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന തീവ്രമാകുന്ന ദുഃഖം, പ്രതീക്ഷിച്ച ജോലി ലഭിച്ചില്ലെങ്കിൽ, വേണ്ടതുപോലെ പണം സമ്പാദിക്കുവാനോ സേവ് ചെയ്യുവാനോ കഴിഞ്ഞില്ല എങ്കിൽ, ഇങ്ങനെ തുടങ്ങിയുള്ള ലോകസംബന്ധമാകുന്ന കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ അതൊക്കെ ലഭിക്കാതെ വരുമ്പോൾ അവനിലുണ്ടാകുന്ന തീവ്രമാകുന്ന ദുഃഖം, ഖേദം, റിഗ്രറ്റ്. എന്നാൽ ദൈവവിളി ലഭിച്ചിരിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ, വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ ആ വ്യക്തി നിറയുകയാണെങ്കിൽ, യേശുക്രിസ്തു നമ്മെ വിളിച്ചപ്പോൾ ആ വിളിയിലടങ്ങിയിരിക്കുന്ന ഹോപ്പിനെക്കുറിച്ച്, ആശയെക്കുറിച്ചുള്ള ആഴമാകുന്ന തിരിച്ചറിവ് ലഭിക്കും. ആ തിരിച്ചറിവ് ലഭിക്കുന്നതോടുകൂടെ ആ വ്യക്തിയുടെ ആഗ്രഹം മുഴുവൻ ആ ആശയിലാകും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ആ ഹോപ്പ് എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്നു. നിന്റെ ശ്രദ്ധ മുഴുവൻ ക്രിസ്തുവിൽ പതിയും, നിന്റെ ആഗ്രഹം മുഴുവൻ ക്രിസ്തുവിൽ പതിയും, നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മുഴുവൻ ക്രിസ്തുവാകും. ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കണം, ക്രിസ്തുവിനോടുകൂടെ നടക്കണം, ക്രിസ്തുവിൽ നിന്ന് കേൾക്കണം. ഇവിടം കൊണ്ടത് അവസാനിക്കുന്നതല്ല, അനന്ത ഭാവികാല നിത്യത മുഴുവൻ ആ നിലവാരത്തിലുള്ളൊരു ജീവിതമാണ് അവിടുത്തെ വിളിയിൽ അടങ്ങിയിരിക്കുന്ന ആശ. ഫേശലേഖനം 1-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമാകുന്ന വാക്യങ്ങളാകുന്നു. 21 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവിൽ നാം ആരാകുന്നു എന്നുള്ള വെളിപ്പാട് വളരെ ആഴത്തിൽ ലഭിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഈ വചനഭാഗങ്ങൾ സ്വീകരിക്കുവാൻ കഴിയും. നിങ്ങൾ ക്രിസ്തുവിൽ ആരാകുന്നു എന്നുള്ള ആ ഒരു വെളിപ്പാട് കിട്ടുകയാണെങ്കിൽ, തിരിച്ചറിവ് ലഭിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിക്കും, ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ കഴിയും. ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എഫേസ്യലേഖനം 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും യേശുക്രിസ്തുവിനെ ആക്കിയിരിക്കുന്ന ആ സ്ഥാനം ശ്രദ്ധിക്കുക. സർവശക്തനാകുന്ന ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശുക്രിസ്തു സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നിവൃത്തിയായതിന് ശേഷമാകുന്നുവല്ലോ, പ്രവൃത്തി പൂർത്തിയായതിനു ശേഷമാകുന്നുവല്ലോ ഒരാൾ ഇരിക്കുന്നത്. അതിനാൽ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കി വിജയിയായി അവിടുന്ന് തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇരിക്കുമ്പോൾ 22-ാമത്തെ വാക്യത്തിൽ സർവവും അവൻ്റെ കാൽ കീഴയാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. യേശു ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനം നിങ്ങൾ ശ്രദ്ധിക്കുക, സർവവും അവൻ്റെ കാൽ കീഴയാക്കി വെച്ച് ഈ പ്രപഞ്ചം മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ കാൽ കീഴയാകുന്നു. സകല ദൂത സംഘങ്ങളും യേശുവിൻ്റെ അധികാരത്തിന് കീഴിലാകുന്നു. സകല ഭൂത സംഘവും യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാകുന്നു. യേശുക്രിസ്തുവിൻ്റെ കാലിൻ്റെ കീഴയാകുന്നു. ഈ ഭൂമി യേശുക്രിസ്തുവിൻ്റെ കാൽ കീഴയാകുന്നു.